You're with SBS Radio. Find more great stories in your language at sbs.com.au.
നമസ്കാരം, ശ്രീ സജീവ് മുട്ടത്ത് സലി, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
താങ്ക് യു.
ആദ്യമായാണല്ലോ ഓസ്ട്രേലിയയിൽ ഒരു മലയാളം ടി വി ചാനൽ തുടങ്ങുന്നത്. എന്താണ് M4 മലയാളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതെങ്ങനെയാണ് ഓസ്ട്രേലിയയിലെ മലയാളികളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്?
M4 മലയാളം ആക്ച്വലി ഒരു IP ചാനലാണ്. നമ്മളിവിടെ സെറ്റപ്പ് ബോക്സ് വഴിയാണ് ചാനൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ മൊബൈൽ ആപ്പ് ഇപ്പൊ ഡെവലപ്പിംഗ് സ്റ്റേജ് നിൽക്കുകയാണ്. മൊബൈൽ ആപ്പ് കാണും. പിന്നെ ഓൺലൈനിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. യൂട്യൂബിൽ ലൈവ് ആയിരിക്കും എപ്പോഴും. പിന്നെ ഈ പറഞ്ഞ പോലെ വെബ്സൈറ്റിൽ എപ്പോഴും ഓൺലൈൻ ആയിട്ട് അവൈലബിൾ ആയിരിക്കും.
ഓക്കെ, അപ്പോൾ ഇതൊരു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു ഇന്റർനെറ്റ് ടി വി പ്ലാറ്റ്ഫോം ആയിരിക്കും.
IP TV.
ഓക്കെ, ഇതെങ്ങനെയാണ്? ഇതിന്റെ ഒരു ചാനലിന്റെ പിന്നണിയിലുള്ളത് ആരൊക്കെയാണ്?
ആക്ച്വലി ഞങ്ങള് ഗെറ്റപ്പ് സൊല്യൂഷൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഇതിന്റെ ബേസ്. ഗെറ്റപ്പ് സൊല്യൂഷൻ ഒരു ക്രിയേറ്റീവ് ഡിജിറ്റൽ ഏജൻസിയാണ്. മെൽബണിൽ ഇപ്പം 3 വർഷമായിട്ട് ഞങ്ങള് ഒരു ഡിജിറ്റൽ ഏജൻസിയായിട്ട് പ്രവർത്തിച്ചു വരുവാണ്. പിന്നെ ഇപ്പം ഇതിനകത്ത് മെയിനായിട്ട് ഇപ്പൊ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്യാമ ശശിധരൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. പുള്ളിക്കാരത്തി ഇവിടെ ഡാൻസറാണ്. നേരത്തെ മീഡിയ ഫീൽഡിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പം ഞങ്ങളാണ് എന്റെ ഇപ്പൊ നിലവിലുള്ള ആൾക്കാർ. ആക്ച്വലി ഞാനാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന്. നമ്മൾ ഇപ്പം ഗെറ്റ് സൊല്യൂഷന്റെ അണ്ടറിലാണ് നമ്മളിപ്പോ ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്.
ഓക്കെ ഓക്കെ, ഇനി എന്തെല്ലാം പരിപാടികളായിരിക്കും M4 മലയാളം എന്ന ചാനലിലൂടെ ലഭ്യമാവുക? ഇതൊരു 24 hours ചാനൽ ആയിരിക്കുമോ?
24 hours ചാനലാണ്. ഞങ്ങളിപ്പോ ഏകദേശം ഒരു 24 പ്രോഗ്രാം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ചെയ്യാൻ വേണ്ടി. അതില് ഒരു 9 പ്രോഗ്രാമുകൾ ഞങ്ങളിപ്പോ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന്. കാരണം നമ്മള് ഇവിടുന്ന് തന്നെയാണ് എല്ലാ പരിപാടികളും പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കാരണം അത് മെയിൻലി അതൊരു ഓസ്ട്രേലിയയിലുള്ള ഒരു കലാപരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കുള്ള ഒരു പ്ലാറ്റ്ഫോം, അതാണ് മെയിൻലി നമ്മൾ എയിം ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ 24 hours പരിപാടികൾ ലഭ്യമാക്കുമ്പോൾ എങ്ങനെയാണ്? അത് ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ അത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികളുടെ ഒരു ഇൻപുട്ടായിരിക്കുമോ, എങ്ങനെയായിരിക്കും അതിന്റെ ഒരു കണ്ടന്റിന്റെ ഒരു കാര്യം വ്യക്തമാക്കാൻ കഴിയുമോ?
കണ്ടന്റ് ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം സിഡ്നി, പെർത്ത്, ബ്രിസ്ബെയിൻ, അഡ്ലേഡ്, ഡാർവിൻ, ഇത്രയും സ്ഥലങ്ങളിൽ ഞാന് ഇപ്പൊ ഞങ്ങളുടെ ടീം ഓൾറെഡി ആൾക്കാരുമായിട്ട് സംസാരിച്ച് അവിടുന്നെല്ലാം പരിപാടികൾ പ്രൊഡക്ഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ചില പരിപാടികൾ ഓൾറെഡി അവർ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. അത് എന്നതൊരു ടെലികാസ്റ്റ് ചെയ്ത് തുടങ്ങും എന്നുള്ളതിൽ തീരുമാനങ്ങളായിട്ടില്ല, അത്രേ ഉള്ളൂ.
ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു കലാപരമായിട്ടുള്ള പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ കലയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളായിരിക്കുമോ ഭൂരിഭാഗവും സമയവും ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ മറ്റു പരിപാടികളും ഉണ്ടായിരിക്കുമോ?
ന്യൂസ് ഉണ്ടായിരിക്കും, പിന്നെ കലാപരമായിട്ടുള്ള പരിപാടികളാണ് ഇപ്പം പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ മൂവീസ്, സോങ്സ്, അത് കാണും. പിന്നെ അല്ലാതെ ഇവിടെയുള്ള ആർട്ടിസ്റ്റുമാർക്കുള്ള ഒരു പ്ലാറ്റ്ഫോം, അതാണ് മെയിൻലി നമ്മൾ എയിം ചെയ്യുന്നത്. ഞങ്ങൾ സ്റ്റേജ് ഷോസ് പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാ സിറ്റികളിൽ നിന്നും. ടാലന്റ് ഷോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ പരിപാടികൾ ഇപ്പൊ പൈപ്പ് ലൈനിലുണ്ട്. പക്ഷെ ഇതിന്റെ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി ഡിസ്കഷൻ നടക്കുന്നതേ ഉള്ളൂ പല കാര്യങ്ങളിലും, നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ളത്.
ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു എപ്പോഴാണ് തുടങ്ങുക എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലെന്ന് ഇപ്പോൾ സജീവ് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. കാരണം ലോഞ്ച് അടുത്ത് തന്നെ ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ കണ്ടായിരുന്നു, ഒന്ന് വ്യക്തമാക്കാമോ?
ഒക്ടോബർ 20 ശനിയാഴ്ച ഞങ്ങൾ ലോഞ്ച് ചെയ്യും. അത് കഴിയുമ്പം ചാനൽ ലൈവ് ആകും. അതിനകത്ത് ഉറപ്പായിട്ടും പ്രോഗ്രാംസുകൾ കാണും. പക്ഷെ ഒരു ചാനൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ 1-2 അല്ലെങ്കിൽ ഒരു പ്രോഗ്രാംസിലല്ല, ഞാൻ പറഞ്ഞത് 24 പ്രോഗ്രാംസുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ 9 പ്രോഗ്രാമുകൾ ഞങ്ങൾ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ പരിപാടികളെല്ലാം ഉറപ്പായിട്ടും ചാനലിൽ കാണും. പിന്നെ ഞങ്ങള് ടാലന്റ് ഷോസ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന്. അതാണ് മെയിൻലി ഉള്ള ടാലന്റ് ഷോസ് എന്ന് പറയുമ്പം പല വിധത്തിലുള്ള ടാലന്റുകൾ ഉണ്ടല്ലോ. അപ്പം അതില് ഏതൊക്കെ ടാലന്റ് ഷോസ് ആണ് എങ്ങനെയൊക്കെ പോണോന്നുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങളായിട്ടോണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാരണം നാട്ടില് പല ചാനലുകാരുമായിട്ടും ചിലപ്പോ എന്തെങ്കിലും പാർട്ണർഷിപ്പ് പ്രോഗ്രാംസുകളൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതൊന്നും നമുക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ല, അത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ്
ഇപ്പോൾ ഇനി നമ്മൾ കേരളത്തിലെ ഒരു മലയാളം ടി വി ചാനൽ എന്ന് പറയുമ്പോൾ 1400 പേര് ജോലി ചെയ്യുന്ന ഒരു സംരംഭമായിരിക്കും സാധാരണയായി, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലൊരു ഓൺലൈൻ ടി വിയോ അല്ലെങ്കിൽ റേഡിയോ എന്നത് നടത്തുക എന്നത് വളരെ ചിലവേറിയ കാര്യമായതിനാൽ പലപ്പോഴും കുറച്ചു കാലം കഴിയുമ്പോൾ നിന്നു പോകുന്നതാണ് കാണുന്നത്. ഇങ്ങനെയൊരു പ്രശ്നം ഇല്ലാതിരിക്കാൻ അല്ലെങ്കിൽ ഇതിനൊരു സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്?
ഞങ്ങൾ ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് ഇപ്പോൾ ഞങ്ങൾ ഞാനിപ്പോൾ ഒരു ഈ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ക്രിയേറ്റീവ് ആയിട്ട് അല്ലെ ടാലന്റഡ് ആയിട്ടുള്ള ഒരുപറ്റം ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. അതായത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു ഫിനാൻഷ്യലി ഉള്ളതിനപ്പുറം അല്ലാതെ സപ്പോർട്ട് ചെയ്യാൻ റെഡി ആയിട്ട് നല്ലൊരു ടീം ഇവിടെ ഉണ്ട് ഇപ്പോൾ. കാരണം ഇപ്പൊ ഞാനിവിടെ വന്നിട്ട് 10 വർഷമായി. ഈ 10 വർഷത്തിന്റെ ഇടയ്ക്ക് മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ഇപ്പൊ ഡാൻസ് ആയാലും പാട്ടായാലും അങ്ങനെ ഇതിനോട് താല്പര്യമുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവര് ഒരു വലിയൊരു ടീം തന്നെ ഉണ്ട് ഇതിന്റെ അപ്പൊ നമുക്ക് സപ്പോർട്ടായിട്ട്. അതിനകത്തൊരു ഫിനാൻഷ്യലി ഇൻവോൾവ്മെന്റ് ഇല്ലാതെ പോലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ബാക്ക് ബോൺ.
ഇപ്പോൾ ഇനി സജീവ്, ഇതിൽ ഓസ്ട്രേലിയയിൽ ഒരു ചാനൽ തുടങ്ങുമ്പോൾ പലതരത്തിലുള്ള ഒരു മാനദണ്ഡങ്ങളുണ്ടല്ലോ അധികൃതരുടെ ഭാഗത്തുനിന്നും, ഇതൊന്ന് വ്യക്തമാക്കാമോ എന്തെല്ലാം മാനദണ്ഡങ്ങളാണ് ഉണ്ടായിരുന്നതെന്ന്?
അത് നമുക്കൊരു അഡ്വൈസറി ബോർഡ് ഉണ്ട് ഇപ്പോൾ. അപ്പൊ ആ ബോർഡില് പറഞ്ഞ പോലെ ലോയേഴ്സ്, അക്കൗണ്ടന്റ് ഫീൽഡിലുള്ള ആൾക്കാർ അവരാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കാരണം ഈ ലീഗലി ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉറപ്പായിട്ടും മേക്ക് ഷുവർ ചെയ്യേണ്ടി ഉള്ളത് കൊണ്ട് അവരെ കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മേക്ക് ഷുവർ ചെയ്ത് അതിന്റെ എല്ലാം കൺഫർമേഷൻസും എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്.
ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി ശ്രീ സജീവ് മുട്ടത്തുസലി, SBS മലയാളത്തോട് ഇതേക്കുറിച്ച് വിശദീകരിച്ചതിന്.
ഓക്കെ, താങ്ക് യു. SBS.com.au